വിജ്ഞാന ലോകം
ഗ്ലോബൽ റേഡിയോ 91.2 FM കൊച്ചു കൂട്ടുകാർക്കായി ഒരുക്കുന്ന വിജ്ഞാന ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിജ്ഞാന ലോകത്തിൽ പതിവ് പോലെ ഒപ്പം ചേരുന്നത് മീനുവാണ്. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള ഭൂഖണ്ഡമായ ആഫ്രിക്കയുടെ വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കയുടെ ഭൂപ്രകൃതിയിൽ നമ്മളെ ഏറ്റവും ആകർഷിക്കുന്ന ഒന്നാണ് കിളിമഞ്ചാരോ അഗ്നിപർവ്വതം. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് കിളിമഞ്ചാരോ. 5,895 മീറ്റർ ഉയരമുള്ള ഈ നിഷ്ക്രിയ അഗ്നിപർവ്വതം വടക്ക് കിഴക്കൻ ടാൻസാനിയയിലാണ് ഉള്ളത്. സ്വാഹിലി ഭാഷയിൽ കിളിമഞ്ചാരോ എന്നാൽ തിളങ്ങുന്ന പർവ്വതം എന്നാണ് അർത്ഥം. മഞ്ഞണിഞ്ഞ പർവ്വതത്തിൽ സൂര്യപ്രകാശം പ്രതിഫലിക്കുമ്പോഴുള്ള തിളക്കം കൊണ്ടാവണം ഈ പേര് ലഭിച്ചത്. ലോക പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരൻ ഏണസ്റ്റ് ഹെമിംഗ്വേ 1936 പ്രസിദ്ധീകരിച്ച ദ സ്നോസ് ഓഫ് കിളിമഞ്ചാരോ എന്ന ചെറുകഥയിലൂടെ ഈ പർവ്വതം ലോക പ്രശസ്തമായി. 3 വ്യത്യസ്ത അഗ്നിപർവ്വത കോണുകൾ ചേർന്നാണ് കിളിമഞ്ചാരോ രൂപപ്പെട്ടിരിക്കുന്നത്. പിന്നെ അവിടെയുള്ളത് ഒക്കാവൻഗോ ഡെൽറ്റയാണ്. ഒക്കാവൻഗോ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്നത് ബോട്സ്വാനയിലാണ്. 2014 ജൂൺ 22 യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിലെ 1000-ാമത്തെ കേന്ദ്രമായി ഇതിനെ ഉൾപ്പെടുത്തി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബോട്സ്വാന ബെക്വാന ലാൻഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം തദ്ദേശീയ ഗോത്ര വിഭാഗമായ സ്വാനയുടെ പേരിൽ നിന്നാണ് ബോട്സ്വാന എന്ന പേര് ലഭിച്ചത്. ഹിപ്പോപൊട്ടാമസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഹിപ്പോപൊട്ടാമസ് എന്നൊരു രാജ്യം ആഫ്രിക്കയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ? വിശ്വസിച്ചേ പറ്റൂ, സംഗതി സത്യാണ്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ മാലിക്കാണ് ഈ പേര്. മാലിയിലെ പ്രധാന നാട്ടുഭാഷയായ ബംബാരയിൽ മാലി എന്ന വാക്കിനർത്ഥം ഹിപ്പോപൊട്ടാമസ് എന്നാണ്. ആഫ്രിക്കയിൽ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ 92,00,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ അങ്ങനെ പരന്നു കിടക്കുന്നു. ആഫ്രിക്കയുടെ ഏതാണ്ട് 30%. 25,00,000 വർഷത്തെ പഴക്കമുള്ള സഹാറയ്ക്ക് ആ പേര് കിട്ടിയത് മരുഭൂമി എന്നർത്ഥമുള്ള സഹ്ര എന്ന അറബി വാക്കിൽ നിന്നാണ്. വടക്കേ ആഫ്രിക്കയിൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് മഹാസമുദ്രം മുതൽ കിഴക്ക് ചെങ്കടൽ വരെയും വടക്ക് അറ്റ്ലസ് പർവ്വതം മുതൽ തെക്ക് ചാട്ട് തടാകം വരെയും സഹാറയാണ്. അന്റാർട്ടിക്ക കഴിഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും വിശാലമായ തരിശുനിലം കൂടിയാണ് ഈ പറഞ്ഞ സഹാറ. ആഫ്രിക്കയിലെ മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള നദിയായ നൈലും അവിടെ തന്നെയാണുള്ളത്. നീളമുള്ള നദിയായ നൈലും ആഫ്രിക്കയുടെ മറ്റൊരു പ്രത്യേകതയാണ്. വിക്ടോറിയ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നൈലിന്റെ പ്രധാന പോഷക നദികളാണ് വൈറ്റ് നൈലും ബ്ലൂ നൈലും. നദീതടം എന്നർത്ഥമുള്ള നൈലോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് നൈൽ നദിക്ക് ആ പേര് ലഭിച്ചത്. ഗ്രീക്കിൽ ഐജിപ്റ്റോസ് എന്ന് പേര് കൂടിയുണ്ട് നൈലിന്. നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന ഈജിപ്റ്റിന് ആ പേര് കിട്ടിയത് ഐജിപ്റ്റോപ്സിൽ നിന്നാണെന്നും കരുതപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും പുരാതനവുമായ ദേശീയ ഉദ്യാനങ്ങളിൽ ഒന്നാണ് ദക്ഷിണാഫ്രിക്കയിലെ ക്രൂഗർ നാഷണൽ പാർക്ക്. 1898 ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് പോൾ ക്രൂഗർ മുൻകൈയെടുത്ത് സ്ഥാപിച്ചതാണ് ഈ ദേശീയോദ്യാനം. ദക്ഷിണാഫ്രിക്കയുടെ വടക്ക് കിഴക്കേ പ്രവിശ്യയിലാണ് ഇതുള്ളത്. പിന്നെ ആഫ്രിക്കയെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന ത്രികോണാകൃതിയിലുള്ളൊരു മേഖലയാണ് സീനായ് ഉപദ്വീപ്. ഏകദേശം 60,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള സീനായ് ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കുമിടയിൽ ഒരു പാലം പോലെയാണ് കിടക്കുന്നത്. സീനായ് ഉപദ്വീപിന് വടക്ക് മധ്യധരണ്യാഴിയും പടിഞ്ഞാറ് പകുതിയോളം സൂയസ് ഉൾക്കടലുമാണ്. തെക്ക് പടിഞ്ഞാറും തെക്കുമായി ചെങ്കടലുണ്ട്. സീനായുടെ വടക്കൻ അതിർത്തി ഗാസ മുനമ്പാണ്. ആഫ്രിക്കയിലെ ചാട്ട് തടാകത്തെ പറ്റിയും കലണ്ടർ തടാകത്തെ പറ്റിയും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ചാട്ട് തടാകം BC 4000 4,00,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്നതായിട്ടാണ് കരുതപ്പെടുന്നത്. അക്കാലത്ത് അറിയപ്പെട്ടതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായിരുന്നു. ഇന്ന് പാരിസ്ഥിതിക കാരണങ്ങളാൽ ഈ തടാകത്തിന്റെ വിസ്തൃതി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കലണ്ടർ തടാകം എന്ന പേരും നമുക്കല്പം അത്ഭുതമുളവാക്കുന്നത് തന്നെയാണല്ലേ. നീളവും വീതിയും കൊണ്ട് കലണ്ടർ തടാകം എന്ന രസകരമായ പേര് ലഭിച്ച തടാകമാണ് മലാവി തടാകം. മലാവി എന്നാണ് ഇതിന്റെ യഥാർത്ഥ പേര്. 365 മൈൽ, അതായത് 587 കിലോമീറ്റർ നീളവും 52 മൈൽ വീതിയുമുണ്ട് ഈ തടാകത്തിന്. ഒരു വർഷത്തിൽ 365 ദിവസങ്ങളും 52 ആഴ്ചകളുമല്ലേ ഉള്ളത്. അങ്ങനെയാണ് ഈ മലാവി തടാകത്തിന് കലണ്ടർ തടാകം എന്ന പേര് കിട്ടിയത്. അടുത്തത് ആഫ്രിക്കയിലെ ഏറ്റവും വിസ്താരമേറിയ വിക്ടോറിയ തടാകമാണ്. നൈൽ നദിയുടെ പ്രധാന ഉറവിടമാണ് 68,800 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ വിക്ടോറിയ തടാകം. ടാൻസാനിയ, ഉഗാണ്ട, കെനിയ എന്നീ രാജ്യങ്ങളുടെ അധികാര പരിധിയിലാണ് വിക്ടോറിയ തടാകം വ്യാപിച്ചു കിടക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യൻ സൈനികനും പര്യവേക്ഷകനുമായ ജോൺ ഹാനിങ്സ് പേക്ക് നൈൽ നദിയുടെ ഉത്ഭവം തേടി നടത്തിയ യാത്രയിൽ 1858 ഈ തടാകത്തിനടുത്തെത്തിയത്. ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന വിക്ടോറിയയോടുള്ള ബഹുമാന സൂചകമായി അദ്ദേഹം ഈ തടാകത്തിന് വിക്ടോറിയ തടാകം എന്ന പേരും നൽകി. ഇനി തെക്ക് കിഴക്കൻ ആഫ്രിക്കയിലുള്ള മൊസാംബിക് രാജ്യത്തെ പറ്റിയാണ് പറയുന്നത്. ഈ രാജ്യത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എല്ലാ സ്വരാക്ഷരങ്ങളും പേരിലുള്ള ഒരേ ഒരു രാജ്യമാണ് മൊസാംബിക് എന്ന് പറയുന്നത്. വിക്ടോറിയ തടാകത്തെ പറ്റി നമ്മളിപ്പോ പറഞ്ഞില്ലേ, വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബ്രിട്ടീഷ് പര്യവേക്ഷകനായിരുന്ന ഡേവിഡ് ലിവിങ്സ്റ്റൺ ആണ് 1855 വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ കുറിച്ച് ആദ്യമായി ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള ലോകത്തിന് വിവരങ്ങൾ നൽകിയത്. ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണിത്. സിംബാബ്വെയുടെയും സാംബിയയുടെയും അതിർത്തിയിൽ സാംബസി നദിയിലാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം. 17 കിലോമീറ്റർ വീതിയിൽ 108 മീറ്റർ താഴ്ചയിലേക്കാണ് ഈ വെള്ളച്ചാട്ടത്തിൽ ജലം പതിക്കുന്നത്. ആഫ്രിക്കയിൽ ഇനിയുമുണ്ട് ഒരു കൃത്രിമ തടാകം. ഖാനയുടെ മധ്യഭാഗത്തായിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകമായ വോൾട്ട സ്ഥിതി ചെയ്യുന്നത്. അക്കോസോംപോ അണക്കെട്ടിന്റെ ജലസംഭരണിയാണിത്. വടക്ക് ഭാഗത്ത് നിന്നും ഒഴുകിയെത്തുന്ന വൈറ്റ് വോൾട്ട, ബ്ലാക്ക് വോൾട്ട എന്നീ നദികളിലാണ് അക്കോസോംപോ അണക്കെട്ട്. 1965 ഈ ഡാം കമ്മീഷൻ ചെയ്തു. ലോകബാങ്ക്, അമേരിക്ക, ബ്രിട്ടൻ, അമേരിക്കൻ കമ്പനിയായ വെൽക്കോ എന്നിവയുടെ സാമ്പത്തിക സഹായത്തോടെയായിരുന്നു ഈ വമ്പൻ ഡാമിന്റെയും ജലവൈദ്യുതിയുടെയും നിർമ്മാണം. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിനെ പറ്റിയിട്ട് കേൾക്കാത്തവരായിട്ട് ആരുമുണ്ടാകില്ലല്ലേ. ആ പ്രതീക്ഷാ മുനമ്പ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റത്തുള്ള മുനമ്പുകളിൽ ഒന്നാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. പോർച്ചുഗീസുകാർ അടക്കമുള്ള വിദേശികൾ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വഴി കണ്ടെത്താനായി കപ്പൽ സഞ്ചാരം നടത്തുന്ന ആ കാലം. ആഫ്രിക്കയുടെ തെക്കൻ തീരത്തെ ശക്തമായ കാറ്റും തിരയും നിരവധി കപ്പലുകളെ തകർത്തെറിഞ്ഞു. അങ്ങനെ അവിടുത്തെ മുനമ്പിന് കൊടുങ്കാറ്റുകളുടെ മുനമ്പ് എന്ന പേര് വീണു. പോർച്ചുഗീസ് നാവികനായ ബെർത്തലോമിയോ ഡയസ് ആണ് ഈ പേര് നൽകിയത്. പിന്നീട് ഈ പേര് പോർച്ചുഗീസ് ഭരണാധികാരിയായ ജോൺ രണ്ടാമൻ മാറ്റി. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള പ്രതീക്ഷ പകരുന്ന പ്രതീക്ഷയുടെ മുനമ്പ് എന്നായിരുന്നു പുതിയ പേര്. ആ പേര് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നൈജീരിയയിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ കെൻ സെറോവിവയെ പറ്റി. നൈജീരിയയിലെ ഒഗോണി എന്ന ഗോത്രവിഭാഗത്തിൽപ്പെട്ടയാളാണ് സെറോവിവ. ഇവിടുത്തെ അനിയന്ത്രിതമായ എണ്ണഖനനം ജനജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന കാര്യം ചൂണ്ടിക്കാട്ടി കെൻ സെറോവിവ അക്രമരഹിത സമരത്തിന് തുടക്കമിട്ടു. സമരം ശക്തമായ സമയത്ത് പട്ടാള ഭരണകൂടം കെൻ സെറോവിവയെ 1995 അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തി തൂക്കിലേറ്റി. ഈ നടപടി ലോകമെങ്ങും വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. പിന്നെ നമ്മൾ മലയാളികളുടെ ആഘോഷമായ ഓണത്തിന്റെ പേരിൽ ദക്ഷിണ സുഡാൻ സ്വദേശിയായൊരു കവിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഓണം ലിബുഡേ എന്നാണ്. കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തെ പറ്റി? അപ്പോ ആഫ്രിക്കൻ ഭൂപ്രകൃതിയെ പറ്റിയിട്ടുള്ള കുറെ അധികം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലേ. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ആഫ്രിക്കയെ പറ്റിയിട്ട് പറയാനുണ്ട്. അത് കേൾക്കാനായി ഇനി അടുത്ത വിജ്ഞാന ലോകം വരെ കാത്തിരിക്കണം. ഇന്നത്തെ നമ്മുടെ സമയം പൂർണ്ണമാകുമ്പോൾ പതിവ് പോലെ ഒപ്പം ചേർന്നത് മീനുവാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ഇത് ഗ്ലോബൽ റേഡിയോ 91.2 FM, ആലപ്പുഴയുടെ സ്വന്തം ശബ്ദം. വിജ്ഞാന ലോകം.